പ്രൈസ് ദി ലോർഡ്. കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവരെയും സ്നേഹത്തിന് അറിയിക്കുകയാണ്. മുള്ളുകൾക്കിടയിലെ ചെറുനാരകം എന്ന ഈ ദൈവരാജ്യ പ്രഘോഷണത്തിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. പ്രിയരെ, അനേക എപ്പിസോഡുകൾ സ്വർഗത്തിലെ ദൈവം ഓൾറെഡി നമുക്ക് ദാനമായി തന്നുകഴിഞ്ഞു. അന്ത്യകാലത്ത് കടന്നു വരുന്ന പ്രതികൂലങ്ങളെയെല്ലാം ജയിച്ച് ഞാനും നിങ്ങളും ദൈവരാജ്യ അവകാശമാക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് തരുന്ന സ്നേഹ സന്ദേശങ്ങളാണ് ഈ പാക്കേജ്, മുള്ളുകൾക്കിടയിലെ ചെറുനാരകം എന്ന ഈ സന്ദേശ പാക്കേജ്. ഇതിനു മുമ്പുള്ളത് കേൾക്കാത്തവർ അത് കേൾക്കണമെന്ന് പ്രത്യേകമായി ഓർപ്പിക്കുകയാണ്. അവനവന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, കാരണം സത്യം ആണ് അതിൽ പ്രസംഗിച്ചിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നത്. സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും എന്ന യേശുവിന്റെ വാക്കുകൾ നമ്മൾ മറക്കരുത്. അപ്പോ അത് ഷാജി ജോസഫ് എന്നുള്ള ഫേസ്ബുക്ക് സൈറ്റിലും അപ്പോൾ തന്നെ യൂട്യൂബിൽ SVJ മെസ്സേജസ്, ഷാജി വെമ്പനാട് ജോസഫ് എന്നുള്ള SVJ മെസ്സേജസ് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം സന്ദേശങ്ങൾ നിങ്ങൾക്ക് അവിടെ സൗജന്യമായിട്ട് ലഭിക്കും. അപ്പോൾ ഇത് മനസ്സിലാക്കി ഈ നാളുകളിൽ ഇതാ അവനവനെ തന്നെ ഒരുക്കുക, ദൈവത്തിൻ്റെ ഈ സ്നേഹ സന്ദേശങ്ങൾ മനസ്സിലാക്കുക. ഇതുമായുള്ള ബന്ധത്തിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കീ വാക്യമാണ് മത്തായി 24:14. അത് വായിച്ച് നമുക്ക് ശുശ്രൂഷയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങാം. വായിച്ചാട്ടെ.
രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിൽ ഒക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും.
രാജ്യത്തിന്റെ സുവിശേഷം അത് സകല ജാതികൾക്ക് സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിച്ചാൽ അതോടെ അവസാനം. ദൈവത്തിന്റെ വചനം പറഞ്ഞു എന്താണത് എന്നുള്ളത് നമ്മൾ ഇതിനു മുമ്പ് ധാരാളം കേട്ടതാണ്. ഈ ഭൂമിയുടെ ഭരണം ദൈവം നേരത്തെ ഏൽപ്പിച്ചിരുന്നത് ദൈവദൂതന്മാരുടെ കയ്യിലായിരുന്നു. എന്നാൽ അവര് അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാഞ്ഞപ്പോൾ ദൈവം അവരെ ആ സ്ഥാനത്തു നിന്നും മാറ്റി, തുടർന്ന് മനുഷ്യൻ എന്ന പുതിയ സ്പീഷ്യസിനെ ദൈവം ഉൽപ്പത്തി 1:26 പറഞ്ഞുകൊണ്ട് 27 ഉണ്ടാക്കി. തുടർന്ന് ആ സ്പീഷ്യസിനെ ഈ ഭൂമിയുടെ ഭരണം ദൈവം ഏൽപ്പിക്കുകയാണ്. ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി ഈ ഭൂമിയെ വാഴുവാൻ മനുഷ്യനുണ്ടാക്കുകയാണ്. തുടർന്ന് ദൈവത്തെ അനുസരിക്കുന്ന മനുഷ്യരുടെ കയ്യിലേക്ക് ദൈവം ഭൂമിയുടെ ഭരണം ഏൽപ്പിക്കുകയാണ്. ഇതാണ് ദൈവരാജ്യ സന്ദേശം. ഇത് പഴയ നിയമത്തിൽ 1:26 ദൈവം ഇങ്ങനെ പറഞ്ഞു, നമുക്ക് നമ്മുടെ സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ മനുഷ്യനുണ്ടാക്കാം, എന്തിനു വേണ്ടി? അവർ ഭൂമിയെ വാഴട്ടെ. എന്നാൽ കർത്താവ് യേശു അത് തന്നെ വന്ന് നമ്മളോട് ആവർത്തിക്കുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മനുഷ്യ നീ മാനസാന്തരപ്പെട്ടാൽ നിന്റെ പിതാവ് കിങ്ഡം ഭൂമിയുടെ ഭരണം നിനക്ക് തരാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇതെല്ലാം ബൈബിളിലെ വാക്കുകളാണ്. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം 1:26, 27, 28 അപ്പോൾ തന്നെ മാർക്കോസ് 1:15 Luke 12:32 ഇതൊക്കെ ചേർത്തായി പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ധാരാളം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളത് പോയി കേൾക്കുക. ഇപ്പോൾ നമ്മളതിൻ്റെ ആഴങ്ങളിലേക്ക്, ഇതുവരെയും ലോകത്ത് കേൾക്കാത്ത ആ ആഴങ്ങൾ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇപ്പോൾ നമ്മൾ കടന്നു വരികയാണല്ലോ. ഇത് 5 നിലയുള്ള ഒരു സെക്ഷനാണ് നമ്മൾ മനസ്സിലാക്കി. 5 നില. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവനായി, 1:26, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവനായി പെരുകി ഭൂമി നിറഞ്ഞ് അതിനെ അടക്കി വാഴുക. എന്നാൽ മനുഷ്യന് അതിന് കഴിഞ്ഞില്ല എന്നും മനുഷ്യൻ അനുസരണക്കേടിൽ പിശാച് അവനെ കുടുക്കിയെന്നും ഇന്ന് ഭൂമിയിലെ കുടുംബത്തിന് 3 നില മാത്രമേ കെട്ടുവാൻ കഴിയുക ഉള്ളൂ എന്നും, ഇതുകൊണ്ടാണ് നോഹയെ ഉൽപ്പത്തി പുസ്തകം 1:28 നമ്മൾ കേട്ടു 5 നില പണിയണമെന്ന്. പക്ഷേ ജലപ്രളയത്തിന് ശേഷം നോഹയോട് പറയുമ്പോൾ ഈ 5 നില ഇല്ല, 3 നിലയുള്ളൂ എന്ന് നമ്മൾ കേട്ടോ ഓർക്കുന്നുണ്ടോ? ഇല്ല. ഇതാ ആ വാക്യം വായിച്ചിട്ട് നമുക്ക് തുടർന്ന് ആ 7 നിലയിലേക്ക് കടന്നു ചെല്ലാം. വായിച്ചാട്ടെ, 1:28, ഇവിടെ 5 നിലയുണ്ട്. ഇനി അടുത്ത വായിക്കാമോ വാക്യത്തിൽ 3 നിലയെ കാണുകയുള്ളൂ. വായിച്ചോളൂ.
ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞു അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവജാതിയിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു.
വാഴുവിൻ എന്ന് കൽപ്പിച്ചു. ഇവിടെ 5 നിലയുള്ള ഭരണത്തെ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. 5 നില നിങ്ങൾക്ക് കാണാം. ഫ്രൂട്ട്ഫുൾ, മൾട്ടിപ്ലൈ, റിപ്ലനിഷ്, സബ്ഡ്യൂ ആൻഡ് ഡൊമിനിയൻ. ഭൂമിയിൽ സന്താന പുഷ്ടിയുള്ളവനായി, സന്താന പുഷ്ടിയുള്ളവനാകുക, ഭൂമിയിൽ പെരുകുക, ഭൂമിയിൽ നിറയുക, ഇതാ അതിനെ കീഴടക്കുക, അതിൽ വാഴുക. പക്ഷേ ഇതേ അനുഗ്രഹം അനുസരണം കേട്ടതിന് ശേഷം ആദത്തിന്റെ മകനായ നോഹയോട് പറയുമ്പോൾ ഇത് അഞ്ചെണ്ണോ ഇല്ല മൂന്നെണ്ണോ മാത്രമേ ഉള്ളൂ, മൂന്നേ പണിയാൻ പറ്റുകയുള്ളൂ. ഇതാണ് ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 1-ാം വാക്യം.
ദൈവം നോഹയെയും അവന്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ചു.
ദൈവം നോഹയെ അവന്റെ പുത്രന്മാരെ അനുഗ്രഹിച്ചു. ഇവിടെ അഞ്ച് നില കാണുകയില്ല. സബ്ഡ്യൂ, ഡൊമിനിയൻ അവിടെ കാണത്തില്ല. ജയിക്കുക, കീഴ വാഴുക അവിടെ കാണത്തില്ല. പിന്നെ എന്തേ കാണുകയുള്ളൂ? മൂന്നെണ്ണം മാത്രം. ഫ്രൂട്ട്ഫുൾ മൾട്ടിപ്ലൈ റിപ്ലെനിഷ്. വായിച്ചേ.
അവരോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറവീൻ.
അത്രയുള്ളൂ, അതിന്റെ അപ്പുറത്തേക്കില്ല. മൂന്ന് നില പണിയാൻ ഭൂമിയിലെ കുടുംബത്തിന് മൂന്നേ പറ്റുള്ളൂ. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവനായി പെരുകി ഭൂമിയിൽ നിറയുക. ഭൂമിയിലെ കുടുംബത്തിന് ഈ മൂന്ന് നില കെട്ടാനേ പറ്റുള്ളൂ. ക്ലിയർ ആയല്ലോ. ഇനി സ്വർഗീയ കുടുംബം വരുമ്പോഴാണ് അടുത്തത് ഇതിന്റെ അടുത്ത നിലകൾ. സബ്ഡ്യൂ ഡൊമിനിയൻ പറ്റുകയുള്ളൂ. പക്ഷെ സബ്ഡ്യൂ ഡൊമിനിയനിലേക്ക് പോണതിന് മുമ്പ് വേറെ രണ്ട് നില കെട്ടിയാലേ കാര്യം നടക്കുകയുള്ളൂ. ആ രണ്ട് നിലകളാണ് സാൽവേഷൻ, അതോടൊപ്പം തന്നെ എംപവറിങ്. ഈ രണ്ട് നില കെട്ടിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇനി ഇതിന്റെ മുകളിൽ സബ്ഡ്യൂയും അതിന്റെ മുകളിൽ ഡൊമിനിയനും കെട്ടാൻ കഴിയുകയുള്ളൂ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം ഇതാ. ഈ സാൽവേഷൻ യേശു ക്രിസ്തു കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെ നമുക്ക് സൗജന്യമായി നൽകി. നമ്മൾ ആ സാൽവേഷന്റെ ലക്ഷ്യം മനസ്സിലാക്കണം. ആ സാൽവേഷൻ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ദൈവരാജ്യത്തിൽ നാം പ്രവേശിക്കുക എന്നുള്ളതാണ്. ഈ ദൈവരാജ്യത്തിൽ നാം ഉണ്ടാകുക എന്നുള്ളതാണ് ആ സാൽവേഷന്റെ ലക്ഷ്യം. അതിനെന്ത് വേണം? ഈ ദിവ്യ സ്വഭാവത്തിന് നമ്മൾ കൂട്ടാളികളായി തീരണം. ഏത് സ്വഭാവം? ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപവും നമ്മുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരണം. അതുവഴിയാണ് നമ്മൾ ഓരോരുത്തരും ഈ രാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്, ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോ ഇത് നമ്മൾ വ്യക്തതയോടെ മനസ്സിലാക്കണം. അല്ല എങ്കിൽ നമ്മൾ ഇതാ ഇന്നത്തെ കാലം എന്ന് പറയുന്ന പോലെ രക്ഷിക്കപ്പെട്ടതാണോ? രക്ഷിക്കപ്പെട്ടു. ഇനിയിപ്പോ എന്തായി? ഏതെങ്കിലും ഒരു സഭയിലായി. ഞാൻ കത്തോലിക്ക സഭ, ഞാൻ IPC സഭയിലായി, ഞാൻ ഇതാ TPS സഭയിലായി. ഇനി എന്ത് ചെയ്യും? ആരാധന, 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 ആരാധന. ആരാധിക്കാൻ വേണ്ടിയല്ല നമ്മൾ രക്ഷിക്കപ്പെട്ടത്. ദൈവം നമ്മളെ ഉണ്ടാക്കിയപ്പോൾ നമുക്ക് രക്ഷയുടെ ആവശ്യവും ഉണ്ടായിരുന്നില്ല. പരീക്ഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പരീക്ഷ കഴിഞ്ഞ് ജയിച്ചാൽ ഡൊമിനിയനാ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മൾക്ക് സത്യം അറിയാത്തത് കൊണ്ട് നാം രക്ഷിക്കപ്പെട്ട് ആരാധിച്ച് അവസാനിക്കുകയോ, അതല്ല ലക്ഷ്യം. ആരാധിച്ച് അവസാനിക്കില്ല. ആരാധിച്ചോ, പക്ഷെ ആരാധിച്ച് അവസാനിപ്പിക്കുകയല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ആ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എന്നുള്ളതാണ്. ഇതാണ് ദൈവത്തിന്റെ വചനം. പത്രോസിന്റെ ലേഖനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 2-ാമത്തെ ലേഖനം അതിന്റെ 11-ാം വാക്യം വായിച്ചേ.
ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും.
അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ആരോടാ ഇത് പറയുന്നേ? സാൽവേഷൻ എന്ന 4-ാം നില കെട്ടിയവരോടാണ് ഈ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ ചെയ്താൽ, രക്ഷിക്കപ്പെട്ടവരെ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ യേശു ക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. മനസ്സിലാവുന്നുണ്ടോ? ആ 7-ാം നിലയിൽ നിങ്ങൾ എത്തണം. ഇതിനു വേണ്ടിയാണ് സാൽവേഷൻ എന്ന 4-ാം നില പണിതത്. അപ്പോൾ അതിലേക്ക് എത്തണം. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് നമുക്ക് മനസ്സിലാക്കണം. ആ മനസ്സിലാക്കി നാം പ്രവർത്തിക്കുവാനായിട്ട് ഇടയാക്കണം. ഇതുകൊണ്ടാണ് പത്രോസിന്റെ 1-ാം ലേഖനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നൊരു കാര്യം. അത് നമ്മുടെ അവകാശമാണ്. ആ അവകാശത്തിലേക്ക് നമ്മൾ എത്തണം. ഇതാ അതിൻ്റെ 4-ഉം 5-ഉം വായിച്ച് 1-ാം ലേഖനത്തിന്റെ 1-ാം അധ്യായം 4-ഉം 5-ഉം ശ്രദ്ധിച്ച് കേട്ടാട്ടെ, മനസ്സിലാക്കിയാട്ടെ.
അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു.
അപ്പൊ എന്തിനാ വീണ്ടും ജനിപ്പിച്ചേ? വീണ്ടും ജനിപ്പിച്ചതിന്റെ പേരാണ് സാൽവേഷൻ. എന്തിനാ ജനിപ്പിച്ചേ? ഒരവകാശം കിട്ടാൻ വേണ്ടിയാണ് വീണ്ടും ജനിപ്പിച്ചത്. ഒരവകാശം കിട്ടാൻ വേണ്ടിയാണ് വീണ്ടും ജനിപ്പിച്ചത്. ആ അവകാശമാണ് 1:21-26 പറഞ്ഞിരിക്കുന്നത്. ആ അവകാശത്തിലേക്ക് നമ്മൾ എത്തണം. വീണ്ടും ജനനം കൊണ്ട് അവസാനിപ്പിക്കരുത്. വീണ്ടും ജനിച്ചതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ അവകാശത്തിലേക്ക് നാം എത്തണം. ആ അവകാശത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതാ 2 പത്രോസ് 2-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ, ഇതാ നമ്മളെ മറയ്ക്കുന്ന ആ ലോകം എന്ന മറ അതിൽ നിന്ന് മാറിയിട്ട് നമ്മൾ ദൈവത്തിന്റെ സാദൃശ്യ സ്വരൂപമുള്ളവരായിട്ട് വെളിപ്പെടണം. ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായിട്ട് വരണം. അവിടെയാണ് നമുക്ക് ഈ അവകാശം വരുന്നത്. രണ്ട് പത്രോസ് ഒന്നാം അധ്യായം ഇവിടെ എഴുതിയിരിക്കുകയാണ്, നാലാം വാക്യം.
അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു.
ആ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നത് ഏത് തന്റെ വചനത്താൽ, സത്യത്താൽ. ആ
ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു.
ശ്രദ്ധിച്ചേ, ഇവയാൽ നിങ്ങൾ എന്തു ചെയ്യണം? ദിവ്യ സ്വഭാവത്തിന്, ഇതാണ് ദൈവത്തിന്റെ സാദൃശ്യ സ്വരൂപം, നിങ്ങൾ നഷ്ടപ്പെട്ട ആ കാര്യം നമ്മളിലേക്ക് മടങ്ങി വരണം. ഇത് നമ്മൾ ചിന്തിക്കാറുണ്ടോ? നല്ലൊരു കൂട്ടം എവിടെ, ഞാൻ ആരാധിക്കാൻ പോയതാ, എവിടെ പോയതാ, ഓ ഞായറാഴ്ച ആരാധിക്കാൻ പോയതാ, വെള്ളിയാഴ്ച ആരാധിച്ചായിരുന്നു. ഇതല്ല ബൈബിളിലെ സന്ദേശം. നമ്മൾ ആരാധിച്ചോ? ബൈബിളിലെ സന്ദേശം യേശുവിനെ അനുഗമിച്ച് ആ യേശുവിന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായി മാറണം. മനസ്സിലാവുന്നു എന്റെ സഹോദരങ്ങളെ? അങ്ങനെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുവിന്റെ ആ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം, ഉൽപ്പത്തി 1:26 പ്രവേശനം കിട്ടത്തുള്ളൂ എന്നാ ബൈബിൾ പറയണേ. എൻട്രൻസ് പാസ്സായാലേ മെഡിക്കൽ കോളേജിലോ എഞ്ചിനീയറിംഗ് കോളേജിലോ പ്രവേശനം കിട്ടുള്ളൂ. ജയിക്കുന്നവനെ ഇത് അവകാശമായി ലഭിക്കുന്നു. ലോകത്തിലൊരു സംഭവം കൂട്ടി പറഞ്ഞതാ, മനസ്സിലാക്ക്. അങ്ങനെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരാൻ ഇടവരുന്നു. എന്തൊഴിഞ്ഞിട്ട്? ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ്. അപ്പോ ദൈവരാജ്യത്തെ മറയ്ക്കുന്നത് എന്തുകൊണ്ടാ? ലോകം കൊണ്ടാണ്. അപ്പോ ശ്രദ്ധിച്ചേ, നമ്മുടെ ഭൗതിക റിയാലിറ്റി ഇവിടെ കിടക്കുക. അപ്പോ ഈ ഭൗതിക റിയാലിറ്റിയിൽ നമുക്ക് മോഹമാണ് അങ്ങോട്ട്, മോഹം. ഭൗതിക റിയാലിറ്റി നമുക്ക് ആവശ്യമുണ്ട്. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിപ്പിൻ. അല്ലാതെ അധികമായ ഭൗതിക റിയാലിറ്റി, ആ മോഹം, അത് നമ്മളെ ലോകത്തിന്റെ മോഹം നമ്മളെ നാശം കൊണ്ടിരുന്ന് എഴുതിയേക്കണേ. ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ്, അത് വിട്ടൊഴിയണം. അപ്പൊ അതുകൊണ്ടാ പറയുന്ന, ലോകത്തെയോ ലോകത്തിലുള്ളതിനെയോ നീ സ്നേഹിക്കരുത്. ലോകത്തോടുള്ള സ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വമാണ്. നമുക്കിവിടെ ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ, അതായത് നമ്മുടെ ആവശ്യങ്ങൾ നടന്നാൽ മതി അല്ലേ. ഒരു മനുഷ്യൻ ഇപ്പം എത്രയൊക്കെ ആണെന്ന് പറഞ്ഞാലും, സാധാരണ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു 3 ചപ്പാത്തി അല്ലെങ്കിൽ ഒരു 5 ചപ്പാത്തി. ഇനി ഉണ്ണി ചപ്പാത്തി ഉണ്ടാക്കണേ കുറച്ചുകൂടി എണ്ണം കൂടും ഇല്ലേ, ചപ്പാത്തിയുടെ സൈസ് അനുസരിച്ച് എണ്ണം കുറയും. പോട്ടെ, ഒരു 10 ചപ്പാത്തി, അതിൽ കൂടുതലൊന്നും ഒരു മനുഷ്യൻ തിന്നത്തില്ലല്ലോ. അതിന്റെ അർത്ഥം നമുക്ക് ആവശ്യത്തിന് മതി. ഇവിടെ ഇത് വാരി കൂട്ടിയത് കൊണ്ട്, ലോകം വാരി കൂട്ടിയത് കൊണ്ട്, ഇതാ കറുത്ത സർവ്വലോകം നീട്ടി നിനക്ക് എന്നാ കാര്യം? നിന്റെ ജീവനെ കളഞ്ഞാൽ, നിന്റെ ജീവനെ കളയരുത് നീ. അപ്പോ ഈ കാര്യം വ്യക്തതയോടെ മനസ്സിലാക്കുക. ലോകത്തിന്റെ മോഹത്താൽ എന്നാ ഉണ്ട്? നാശമുണ്ട്. ആ നാശം വിട്ട് ഒഴിഞ്ഞിട്ട്, അപ്പൊ അത് കഴിഞ്ഞാലേ അടുത്ത പരിപാടി നടക്കൂ. അത് കിടക്കുകയാണെങ്കിൽ ആ ദൈവരാജ്യത്തെ മൂടിയിട്ടിരിക്കുക, അത് മൂടിയിട്ടിരിക്കുക, വയലൊളിച്ചു വെച്ചിരിക്കുക. വയലാണ് ഈ ലോകം. അപ്പോ ആ ദൈവരാജ്യം ദർശനം കാണാതെ ഈ വയൽ കൊണ്ടത് മറിഞ്ഞു കിടക്കുകയാണ് എങ്കിൽ ഒരു കാര്യമില്ല. ആ ലോകത്തിന്റെ മോഹത്താലുള്ള നാശം, അതുകൊണ്ട് അതിന്റെ എന്തെന്തോ നാശം, നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായി തരണം. ഉൽപ്പത്തി 1:26 പറഞ്ഞ ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപവും നമ്മൾ റീഗെയിൻ ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? അത് തിരിച്ചറിയണം. അതാ നമ്മുടെ സമ്പത്ത്, സ്പിരിച്വൽ സമ്പത്ത്. അത് നമ്മൾ തിരിച്ചെടുക്കണം. ദൈവപുത്രന്മാരായ നമ്മൾ വെളിപ്പെടണം. അത് ചെയ്യുമ്പോഴാണ് പ്രിയ സഹോദരങ്ങളെ, ആ ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം നമ്മൾ ധാരാളമായി പ്രാപിക്കുന്നത്. അപ്പോ ഇവിടെ നാം മനസ്സിലാക്കിയ വിഷയം എന്ന് പറയുന്നത്, ഈ സാൽവേഷന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, വീണ്ടും ഈ താഴെ കാണുന്ന കുറെ ലോകം നേടാനല്ല, അത് നമുക്ക് സെക്കൻഡറി ആയി മാറണം. സെക്കൻഡറി. ഈ താഴത്തെ 3 നിലകൾ കണ്ടോ? ആ 3 നിലകൾ ലോകവുമായിട്ട് ബന്ധപ്പെട്ടെടുക്കുക. അതിന്റെ ഭരണാധികാരി പിശാചാണ്. സർവ്വലോകവും ദുഷ്ടന്റെ കീഴിൽ കിടക്കുന്നു. ഇനി നമ്മൾ അങ്ങോട്ടേക്ക് തിരിയാനല്ല, പിൻപിലേക്ക് തിരിയാൻ വേണ്ടിയല്ല, പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലേക്ക് തിരിയാൻ വേണ്ടി. അതെ, പിൻപിലുള്ളത് ഇനി സെക്കൻഡറിയാണ്, ഇനി മുൻപിലുള്ളതാണ് എനിക്ക് പ്രൈമറി. നമ്മൾ കഴിഞ്ഞ സന്ദേശത്തിൽ കേട്ടു, ആ വ്യക്തി പറഞ്ഞു, ഞാനിത് വീട്ടുകാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇതിന് സൗകര്യം ഉണ്ടെങ്കിൽ നിനക്കൊന്ന് ചെയ്യാം. കഥ പറഞ്ഞു, നോ, അതല്ല, ആദ്യം നീ പോയി ദൈവരാജ്യം അന്വേഷിക്കുക, ദൈവരാജ്യം പ്രസംഗിക്കുക. ഇതുകൊണ്ട് കർത്താവ് പറഞ്ഞു, മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുക. എന്തിനെ എന്ത് കുടിക്കും എന്ത് കൊടുക്കും എന്നല്ല, മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുക, അതോടുകൂടെ എന്തിനെ എന്ത് കുടിക്കും എന്ത് കൊടുക്കും നിന്നെ തേടി വന്നിരിക്കും. അപ്പോൾ പ്രയോറിറ്റി നമ്മുടെ മാറണം. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ പലതായിട്ട് മനസ്സിലാക്കി, ആ വ്യക്തി ആ വിലയേറിയ മുത്ത് കണ്ടപ്പോൾ എന്ത് ചെയ്തു, ആ മുത്താണ് ദൈവരാജ്യം, അത് മേടിക്കാൻ വേണ്ടി, അത് കിട്ടാൻ വേണ്ടി തനിക്കുള്ളത് മുഴുവൻ താൻ വിറ്റു, തനിക്കുള്ളത് മുഴുവൻ വിറ്റു, തൻ്റെ സ്വത്തൊക്കെ അത് ആ ദൈവത്തിൻ്റെതാക്കി മാറ്റി. യഥാർത്ഥത്തിൽ അതും എല്ലാം ആരുടെ തന്നെയാണ്, ദൈവത്തിൻ്റെയാണ് അല്ലേ, അതെല്ലാം തൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെതായി മാറി. ഗ്ലോറി, ഇത് നമ്മുടെ ജീവിതത്തിൽ നടക്കണം. ചുമ്മാ പ്രസംഗം മാത്രം കേട്ടാൽ അവസാനിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ സാൽവേഷൻ കഴിഞ്ഞ പിന്നെ അടുത്ത സ്റ്റെപ്പ് പ്രിയ സഹോദരങ്ങളെ എംപവർമെൻ്റാണ്. അപ്പോൾ ഈ രണ്ട് കാര്യം നമുക്കൊന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ധൂർത്തപുത്രൻ്റെ കഥയിലൊന്ന് പോയാലേ ഈ എന്തിനാണ് ഈ രണ്ട് അഡീഷണൽ സ്റ്റെപ്പ് വെച്ചിരിക്കണമെന്ന് മനസ്സിലാകുന്നു. കാരണം മനുഷ്യന് സംഭവിച്ച രണ്ട് വീഴ്ചകളാണ്, ഈ രണ്ട് വീഴ്ചകൾ മനുഷ്യന് പരിഹരിച്ചെങ്കിൽ മാത്രമേ ഇനി സബ്ഡ്യൂയിലേക്ക് പോകാൻ പറ്റൂ. മനുഷ്യന് സംഭവിച്ച രണ്ട് വീഴ്ചകളാണ്, ഒന്ന്, അവൻ പാപം ചെയ്തതോടുകൂടെ, ഉൽപ്പത്തി 2:17 പാപം ചെയ്തതോടുകൂടെ ദൈവത്തിന്റെ വചനം പറയുന്നു, വിലക്കപ്പെട്ട ആ വൃക്ഷത്തിന്റെ ഫലം കഴിച്ചാൽ നീ മരിക്കും. അവൻ മരിച്ചു. 2, മരിച്ച അവൻ തുടർന്നുള്ള ഈ ഭൂമിയിലെ ജീവിതത്തിൽ അവന്റെ ഹൃദയത്തിലേക്ക് ലോകം വന്ന് മൂടി. ലോകം, ലോക സിസ്റ്റം പിശാചിന്റെ കീഴിലാണ്. പിശാജ് ദൈവത്തിന്റെ ഈ 1:26 മറയ്ക്കാൻ വേണ്ടി വേറെ ഒരു ലക്ഷ്യത്തിലേക്ക് ഇവനെ കൊണ്ടുപോയി. ലോക സിസ്റ്റം എന്നാണ് അതിന്റെ പേര്. ആ ലോക സിസ്റ്റം ഇവന്റെ ഹൃദയത്തിന്റെ ചിന്തകളിൽ മൂടി 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 ഇവന് ഇങ്ങനെ ഒരു പിതാവ് തനിക്കുണ്ട് എന്ന്, ഇങ്ങനെ പിതാവിന് ഇങ്ങനെ എന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ട് എന്നുള്ള കാര്യം ഇവൻ മറന്നുപോയി. ഇവന്റെ ഹൃദയത്തിൽ ഇവന് പിതാവിന് നഷ്ടപ്പെട്ടു. ഈ രണ്ട് വലിയ നഷ്ടങ്ങൾ നികത്തിയെങ്കിൽ മാത്രമേ ഇനി ഇവന്റെ ജീവിതത്തിൽ ഈ സബ്ഡ്യൂയിലൂടെ ദൈവരാജ്യം അവകാശമാക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ട് ആ രണ്ട് നഷ്ടങ്ങൾ നികത്താനാണ് ഇതിൻ്റെ ഇടയിൽ ഒരു സാൽവേഷൻ, രക്ഷിക്കുക, അതായത് ജീവൻ കൊടുക്കുക, തുടർന്ന് ഇവനെ എംപവർ ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങൾ ഇടയിൽ കയറി വന്നത്. അത് കഴിഞ്ഞാൽ സബ്ഡ്യൂ ഡൊമിനിയൻ, കീഴടക്കുക, വാഴുക. അപ്പൊ ഈ ഇടയിൽ കെട്ടിയിരിക്കുന്ന ഈ രണ്ട് നിലകൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, യെല്ലോ കളറിലും അതോടൊപ്പം തന്നെ അല്പം റെഡിഷ് കളറിലും നിങ്ങൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ഇതാ ഇതിൻ്റെ ആ കാര്യം എന്താണെന്ന് ധൂർത്തപുത്രന്റെ കഥയിൽ നമുക്ക് കടന്നുപോകാം. ലൂക്കോസ് സുവിശേഷം 15:11 മുതലുള്ള കാര്യമാണല്ലോ ലൂക്കോസ് ധൂർത്തപുത്രന്റെ കഥ. ഇത് നമുക്ക് വലുതായിട്ട് വായിക്കേണ്ട, നമുക്ക് ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിച്ചാൽ മതി. ആ ധൂർത്തപുത്രന്റെ കഥയിൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, നല്ലൊരു പങ്കിനും അറിയാവുന്ന കാര്യം. ആ പിതാവിനോട് ചേർന്ന് ജീവിച്ച മകൻ, അവന്റെ ചിന്തകൾക്ക് മാറ്റം വന്നു, ലക്ഷ്യത്തിന് മാറ്റം വന്നു. അതോടുകൂടെ പിതാവിനോട് ചോദിച്ചു, എന്റെ വസ്തുവക എനിക്ക് തരിക. തുടർന്ന് ആ പിതാവ് അത് കൊടുത്തു. അവൻ പിതാ ആ വസ്തുവക കിട്ടിയതോടുകൂടെ അവൻ പിതാവിൽ നിന്ന് അകലാൻ തുടങ്ങി. അകന്ന് അവൻ ഇതാ ചീത്ത കൂട്ടുകെട്ടുകളിലൂടെ ആ പിതാവിന്റെ സമ്പത്ത് മുഴുവൻ നശിപ്പിച്ചു. തുടർന്ന് അവൻ്റെ കയ്യിൽ ഒന്നുമില്ലാതെയായി. അവൻ ദൂരദേശത്ത് ഇതാ പട്ടിണി കൊണ്ട്, വിശപ്പ് കൊണ്ട് അവനൊരു ജോലിക്ക് പോയി. തുടർന്ന് അവിടുന്ന് കിട്ടിയതുകൊണ്ട് കഴിക്കാമെന്ന് ചിന്തിച്ചുവെങ്കിലും ഇതാ പന്നിയെ തീറ്റുന്ന വേലയാണ് കൊടുത്തത്. അവിടുത്തെ വാളവര കൊണ്ട് ഭക്ഷണം വയറുനിറയ്ക്കാൻ ചിന്തിച്ചു, പക്ഷെ ആരും അതവന് കൊടുത്തില്ല. ഇങ്ങനെ ഇരിക്കുമ്പോൾ അവന് സുബോധമുണ്ടായിട്ട് അവൻ ചിന്തിച്ചത്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ എത്രയോ വേലക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോട് വിശപ്പ് കൊണ്ട് നശിച്ചു പോവുകയാണ്, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും. താഴ്മയുടെ മറ്റൊരു പ്രതീകം. എൻ്റെ അവകാശമൊന്നും ഞാൻ പറയാനില്ല, പിതാവിൻ്റെ അടുക്കിൽ പോയിട്ട് ഞാൻ പറയും, പിതാവേ, അങ്ങയുടെ മകനെന്ന് പറഞ്ഞ യാതൊരു യോഗ്യതയില്ല. അതാണ് ആദ്യം ദൈവസന്നിധി പറയേണ്ടത്, ഞാൻ യോഗ്യനാ. പല ചില പാട്ടുകളുണ്ട്, ഞാൻ യോഗ്യൻ, അത് കേൾക്കുമ്പോഴേ എനിക്ക് വല്ലായ്മ തോന്നും. ദൈവസന്നിധി ഇതേ പോയി പറയണം, ഞാൻ യോഗ്യനല്ല, ഞാൻ യോഗ്യനല്ല. അപ്പോ യോഗ്യനല്ല എന്ന് പറഞ്ഞ് ആ ദൂതപുത്രനെ പോലെ താഴ്മ ധരിച്ച പിതാവിന്റെ അടുക്കൽ ചെല്ലുക. ആ താഴ്മ ധരിച്ച് പിതാവിന്റെ അടുക്കൽ ചെന്നു. പിതാവ് ഇവൻ ചെയ്ത കുറ്റങ്ങളെ ഒന്നും പറഞ്ഞ് ഇവനെ കുത്തി മുറിയിപ്പിച്ചില്ല, ഓടിച്ചെന്ന് ആ മകനെ കെട്ടിപ്പിടിക്കുന്ന രംഗം. ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ആ സമയത്ത് അവിടെ ഒരു വമ്പൻ സദ്യ നടന്നു. തടിപ്പിച്ച കാളക്കുട്ടിയെ അറുത്ത് ആ പിതാവ് വമ്പനൊരു സദ്യ നടത്തുന്നുണ്ട്. ആ സദ്യ നടത്തുമ്പോൾ ഭൃത്യന്മാരോട് പറയുന്ന ഒരു വാക്കുണ്ട്. ആ വാക്കിൽ മനുഷ്യവർഗത്തിന് മനുഷ്യവർഗത്തെയാണ് ഈ ദൂതപുത്രനെ കാണിക്കുന്നത്. ആദത്തിന്റെ ആദവും ആദത്തിന്റെ ഉള്ളിലുള്ള മക്കളെയാണ് കാണിക്കുന്നത്. ആ വേലക്കാരോട് പറയുന്ന ഒരു കാര്യം, തടിപ്പിച്ച കാളക്കുട്ടി അറുക്കുക, അതാ സന്തോഷിക്കുക, കാരണം എന്റെ ഈ മകൻ അവൻ മരിച്ചവനായിരുന്നു. ഒന്ന്, അവൻ മരിച്ചവനായിരുന്നു, അവൻ വീണ്ടും ജീവിച്ചു. അതാണ് നാലാം നില, ഈ കാണുന്ന നാലാം നില. എല്ലോ കളറിൽ കാണുന്നില്ലേ? നാലാം നില. എന്റെ മകൻ മരിച്ചവനായിരുന്നു, അവൻ വീണ്ടും ജീവിച്ചു. ഇതിന്റെ പേരാണ് വീണ്ടും ജനനം. പിന്നെ അടുത്തത്, എന്റെ മകൻ നഷ്ടപ്പെട്ടവനായിരുന്നു, അവനെ കണ്ടുകിട്ടിയിരിക്കുന്നു. അതാണ് അഞ്ചാം നില, ഫൗണ്ട്. അഞ്ചാം നില, അത് മനുഷ്യനെ എംപവർ ചെയ്യുന്നതിലൂടെ, പരിശുദ്ധാത്മാവിന്റെ നവീകരണത്തിലൂടെ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലൂടെ, എംപവർ ചെയ്യുന്നതിലൂടെയാണ് അത് സാധിക്കുന്നത്. അപ്പോ നമുക്ക് ആ രണ്ട് വാക്യങ്ങൾ വായിക്കാം. ഈ അതുകൊണ്ടാണ് ഈ രണ്ട് നില അവിടെ എക്സ്ട്രാ കയറി വരാനായിട്ട് ഈയിടെയായത്. ലൂക്കോ സുവിശേഷം 15-ാം അധ്യായം. ലോർഡ് ഐ ലവ് യു. അവിടെ ആ പിതാവ് വേലക്കാരോട് പറയുന്ന കാര്യം നമുക്കവിടെ കാണാം. അതിന് 22 മുതൽ വായിച്ചാട്ടെ.
അപ്പൻ തന്റെ ദാസന്മാരോട്, വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിപ്പീൻ. ഇവന്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ഇടുവിപ്പീൻ. തടിപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറുപ്പീൻ. നാം തിന്ന് ആനന്ദിക്കാം. ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു.
ഇതാണ് നാലാം നില, സാൽവേഷൻ. മനുഷ്യന് ജീവൻ തിരികെ കൊടുക്കുക. ഇതിന് മനുഷ്യനൊന്നും ചെയ്യണ്ട, കർത്താവ് ചെയ്തിട്ടുണ്ട് കാൽവരി ക്രൂശിൽ. അത് അംഗീകരിച്ചാൽ മതി, യേശുവിനെ ദൈവപുത്രനായി അംഗീകരിക്കുക. ഇതിലൂടെ അവൻ വീണ്ടും ജനിക്കുന്നു, അവന് ജീവൻ തിരികെ കിട്ടുന്നു. എന്റെ സഹോദരങ്ങൾക്കുണ്ടായ വലിയ മിസ്റ്റേക്ക്, ആ ജീവൻ തിരിച്ചു കിട്ടിയതിന് ശേഷം അവരുടെ ചിന്ത എന്ന് പറയും, ഇനി അങ്ങ് ആരാധിച്ചാൽ മാത്രം മതി. നോ. ഇനി അടുത്തത്, കുഞ്ഞെ എന്നെ നിങ്ങളെ കണ്ടുകിട്ടാനുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെയൊരു സ്വർഗീയ പിതാവ് നമുക്കുണ്ട് എന്നും, ആ സ്വർഗീയ പിതാവിന് 1:26 ഇങ്ങനൊരു ഉദ്ദേശമുണ്ട് എന്നും നമുക്കറിയില്ല. നമുക്കറിയില്ല. യേശു പറഞ്ഞൊരു കാര്യം, ഞാൻ ഭൂമിയിൽ വന്നതിൻ്റെ വേറൊരു കാര്യം, പിതാവേ ലോകത്തിന് നിന്നെ അറിയത്തില്ല, പക്ഷെ ഞാനോ നിന്നെ ഇവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു. യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായം. അപ്പോ യേശു ഈ പിതാവിനെ വെളിപ്പെടുത്തി തരികയാ, കാരണം ലോകത്തിന് നമ്മളെ അറിയത്തില്ലെന്നാണ് പറയുന്നത്. ലോകത്തിന് പിതാവിനെ അറിയത്തില്ല എന്നാ ഇവിടെ പറയുന്നത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, യേശു ആ പിതാവിന് വെളിപ്പെടുത്തി തരികയാണ് നമുക്ക് ചെയ്യുന്നത്. അപ്പോ ആ പിതാവ് നമ്മുടെ ഹൃദയത്തിൽ, ആ പിതാവിന്റെ ഇഷ്ടങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ മറഞ്ഞുപോയി, അത് നമ്മുടെ ഹൃദയത്തിൽ ബോധ്യം വരുമ്പോൾ ആണ് കണ്ടെത്തൽ എന്ന പ്രക്രിയ നമ്മുടെ അകത്ത് നടക്കുന്നത്. താഴേക്ക് വായിച്ച അടുത്തത്,
കാണാതെ പോയിരുന്നു.
അവനെ കാണാതെ പോയിരിക്കുക. ദൈവഹൃദയത്തിൽ നിന്ന് അവനെ കാണാതെ പോയിട്ടില്ല. ദൈവഹൃദയത്തിൽ ഇപ്പോഴും അവനുണ്ട്. ദൈവഹൃദയം എപ്പോഴും അവനുള്ളത് കൊണ്ട് ദൈവം അവന്റെ പുറകെ പോവുകയാണ്. ദൈവം മനുഷ്യന്റെ പുറകെ പോവുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ 6:3 വായിച്ചത്, എന്റെ ആത്മാവ് സദാകാലവും മനുഷ്യനോട് വാദിച്ചുകൊണ്ടിരിക്കുകയില്ല. അവൻ വെറും ജഡൻ തന്നെയല്ലയോ. അപ്പോഴും അകത്തുനിന്ന് ദൈവം പുറത്തു പോയെങ്കിലും ഈ മനുഷ്യന്റെ പുറകെ കൂടുകയാ. മനുഷ്യന്റെ അകത്തുനിന്ന് പോയെങ്കിലും മനുഷ്യന്റെ പുറകെ കൂടുകയാ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ മനസ്സിലാക്കേണ്ടത്, ദൈവഹൃദയത്തിൽ നിന്ന് നമ്മളെ കളഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ദൈവത്തിന്റെ സ്നേഹം. ഇതാ യോഹന്നാൻ 3:16 നമ്മളോട് കാണിക്കാനായിട്ട് ഇടയായ, ഇതാ തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ഇതാ ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. കാരണം ദൈവഹൃദയത്തിൽ നമ്മൾ പോയിട്ടില്ല, പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ദൈവവും ദൈവത്തിന്റെ പദ്ധതികളും പോയി, ലോകം ഇട്ടങ്ങ് മറച്ചു. അപ്പോൾ അവനെ കാണാതെ പോയിരുന്നു, കണ്ടു കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഇതാ നമുക്ക് ആനന്ദിക്കാം. അപ്പൊ രണ്ട് കാര്യങ്ങളാണ്, അവനെ അവൻ മരിച്ചു, അവൻ ഇപ്പോൾ വീണ്ടും ജീവിച്ചു. അവനെ കാണാതെ പോയിരുന്നു, അവനെ കണ്ടുകിട്ടി. ഈ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നു. ഇതാണ് ആ രണ്ട് നിലകൾ. ഇനി ഇത് കഴിഞ്ഞ് മക്കളോട് ഇതാ വേലക്കാരോട് ഇത് പറഞ്ഞു. ഇത് കഴിഞ്ഞപ്പോ ഇതാ വയലിൽ നിന്ന് മൂത്ത മകം വരികയാണ്. അവൻ വീട്ടിൽ കയറാൻ മടിച്ചു നിൽക്കുക. അപ്പൊ പിന്നെ അപ്പൻ എന്ത് ചെയ്തു? അപ്പൻ വരിക താഴ്മയുള്ള അപ്പനാ. ഇവിടെ ശ്രദ്ധിച്ചേ, മൂർത്തപുത്രം മടങ്ങി വന്നപ്പോ ഇതാ ആ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി അവന്റെ അടുക്കൽ ഓടി ചെല്ലുകയാണ്. ഇതാ മൂത്ത മോൻ വീട്ടിൽ കയറാതെ വഴക്കിട്ട് വെളി നിൽക്കുക, കാരണം വലിയ സദ്യയൊക്കെ നടക്കുക വീട്ടില്, ഇളയാൻ വന്നതുകൊണ്ട്. ആ അപ്പ അപ്പൻ എന്തെന്നറിയാം? അപ്പൻ പുറത്തേക്ക് ഇറങ്ങിച്ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഉണ്ടോ അപ്പ അങ്ങോട്ട് ഇറങ്ങിച്ചില്ലേ, നമ്മുടെ അടുത്തേക്ക് വരുന്ന ദൈവമാണ്. ഇതാ ആ സ്നേഹം നമ്മൾ കാണുക. എന്നിട്ട് അവനോടും പറയുന്ന ഇതേ വാക്യം തന്നെയാ, നിന്റെ ഈ അനിയൻ സഹോദരൻ അവൻ മരിച്ചവനായിരുന്നു, അവനിപ്പോ വീണ്ടും ജീവിച്ചു, അവനെ കാണാതെ വരുന്നു, അവനെ കണ്ടുകെട്ടിയിരിക്കുന്നു. ഇതേ വാക്യം തന്നെയാണ് 32-ാം വാക്യം നമ്മൾ വായിക്കുമ്പോ ഇതാ മൂത്ത മോനോട് പറയുന്നത് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. വായിച്ച്,
നിന്റെ ഈ സഹോദരനോ മരിച്ചവനായിരുന്നു വീണ്ടും ജീവിച്ചു.
അതാണ് 4-ാം നില. ആ യെല്ലോ കളർ നിങ്ങൾ കാണുന്നില്ലേ? 4-ാം നില, സാൽവേഷൻ, വീണ്ടും ജീവിച്ചു,
കാണാതെ പോയിരുന്നു കണ്ടുകിട്ടിയിരിക്കുന്നു,
കാണാതെ പോയിരുന്നു കണ്ടുകിട്ടിയിരിക്കുന്നു. ഇതാണ് 5-ാം നില, എംപവർമെന്റ്. അവന്റെ ഹൃദയത്തെ എംപവർ ചെയ്യുക. ഈ സത്യം കൊടുത്ത് സത്യം കൊടുത്ത് അവന്റെ അകത്തുനിന്ന് ലോകത്തെ മാറ്റി അവന്റെ അപ്പനെയും അപ്പന്റെ ആ ഇഷ്ടത്തെയും അവന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് കൊണ്ടുവരികയാണ്. ഇതുകൊണ്ടാണ് വിശ്വാസത്തോട് പറയുന്നത്, എഫേസ്യ സഭയോട് 5-ാം അധ്യായം പറയുന്നൊരു കാര്യമുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണോ? ഇനിയും അജ്ഞാനികളായിട്ടല്ല, അജ്ഞാനികളായിട്ടല്ല, ദൈവ ഇഷ്ടം എന്തെന്ന് തിരിച്ചറിഞ്ഞ് ജ്ഞാനികളായിരിക്കാൻ നോക്കുവേൻ. അപ്പൊ ദൈവ ഇഷ്ടം തിരിച്ചറിയണം, ദൈവത്തെയും ദൈവത്തിന്റെ ഇഷ്ടത്തെയും തിരിച്ചറിയണം. ആ ധൂർത്തപുത്രന് സുബോധം വന്ന ഉടനെ അവൻ പറഞ്ഞു, എന്റെ അപ്പന്റെ വീട്ടിൽ. സുബോധം വന്ന ഒരുവൻ ആദ്യം പറയണത് അവന്റെ അപ്പനെ കുറിച്ചായിരിക്കും, അപ്പന്റെ ഭവനത്തെ കുറിച്ചായിരിക്കും, അപ്പന്റെ ഇഷ്ടത്തെ കുറിച്ചായിരിക്കും. പ്രിയ സഹോദരങ്ങളെ, ഈ രണ്ട് നിലകൾ കെട്ടിയെങ്കിൽ മാത്രമേ ഇത് സബ്ഡ്യൂ ആൻഡ് ഡൊമിനിയനിലേക്ക് നമുക്ക് പോകാൻ പറ്റൂ. ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് നമ്മളോട് പറയുന്നത്, ഇനിയും വെറും വിഡ്ഢിത്ത മണ്ഡലത്തിൽ കളിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നിങ്ങൾ ചെയ്യേണ്ടത് ഈ ദൈവ ഇഷ്ടം എന്തെന്ന്, സാൽവേഷൻ കഴിഞ്ഞവർ ഈ ദൈവ ഇഷ്ടം എന്തെന്ന് തിരിച്ചറിയുക. വായിച്ച എഫേസ്യരുടെ 5-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം.
ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ.
ആ ഇനി പറയുകയാണ്, എങ്ങനെയാണ് ജ്ഞാനികളായിട്ട് നടക്കുന്നത്? 17-ാം വാക്യം.
ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളു.
അപ്പോ എഫേസ്യ സഭയിലെ സൗജന്യമായി രക്ഷിക്കപ്പെട്ടവർ അല്ലെങ്കിൽ 4-ാം നില കിട്ടിയവർ, സാൽവേഷൻ കഴിഞ്ഞവർ ഇനി എന്തായി മാറരുത്? ബുദ്ധിഹീനരായി മാറരുത്. അവർ എന്ത് തിരിച്ചറിയണം? ദൈവ ഇഷ്ടം എന്നതെന്ന് തിരിച്ചറിയണം. എന്താ ദൈവ ഇഷ്ടം? 1:26 മനസ്സിലായോ? ആ ദൈവ ഇഷ്ടത്തിലേക്ക് വരാനാണ് നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധീകരണം ആവശ്യമായത്. ഇതുകൊണ്ടാണ് തെസ്സലോനിക്കർ ലേഖനം പറയുന്നത് ദൈവത്തിന്റെ ഇഷ്ടം പോകുന്നതിലൂടെ ശുദ്ധീകരണം തന്നെ. അതിലൂടെ നമ്മൾ ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപവും എത്തണം. അതാണ് 1:26 അവർ ഭൂമിയെ വാഴട്ടെ. പ്രിയ സഹോദരങ്ങളെ, കാര്യങ്ങൾ ദൈവം നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു. ദൈവം തുറന്നു തരാതെ എനിക്ക് മനസ്സിലാവുകയില്ല. ദൈവം തുറന്നു തരണമെങ്കിൽ നിങ്ങൾ ഇതിന് വിലയുള്ളതായി കരുതി ഇതിനെ അന്വേഷിക്കണം. നിങ്ങൾ താഴ്മയുള്ളവരാണ് എങ്കിൽ മാത്രമേ ഇത് ലഭിക്കുകയുള്ളൂ. സ്നേഹത്തോടെ ദൈവസന്നിധിയിൽ ദൈവം ഏൽപ്പിച്ച കർത്തവ്യം ഞാൻ ചെയ്യുന്നു. നിങ്ങളെ സ്നേഹിച്ചതുകൊണ്ടാണ് ദൈവത്തെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ സ്നേഹനിധിയായ ദൈവത്തെ സന്നിധിയിൽ താഴ്മയോടെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ, കർത്താവ് ഇതൊന്നും പ്രാപിപ്പാൻ ഞാൻ യോഗ്യതയുള്ളവനല്ല, യോഗ്യതയുള്ളവളല്ല, പക്ഷേ അങ്ങയുടെ ദയയാണ് എനിക്കിത് തരുവാനായിട്ട് ഇടയായത് എന്ന് ഹൃദയം കൊണ്ട്, നമ്മുടെ ഹൃദയം കാണുന്ന ദൈവം ഇത് കാണണം. ഹൃദയം കൊണ്ട് ദൈവത്തോട് പറയണം. ഞാനുമായിട്ടുള്ള ബന്ധം കൊണ്ട് യാതൊരു കാര്യവുമില്ല, നിങ്ങളും ദൈവവുമായിട്ടുള്ള ബന്ധം കൊണ്ടാണ് ഇവിടുത്തെ കാര്യമുള്ളത്. എല്ലാ കണ്ണുകളും അടയട്ടെ. ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ചാട്ടെ. ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചാട്ടെ. കരയുന്ന ആ ഹൃദയം, നിങ്ങളുടെ കരയുന്ന ഹൃദയം ദൈവം കാണട്ടെ. കരയുന്ന ഹൃദയം ദൈവം കാണട്ടെ. ഓ ലോർഡ്, ഐ ലവ് യു, ലോർഡ്, ഐ ലവ് യു. കർത്താവേ, ഞങ്ങളെ മാറ്റുന്ന അങ്ങയുടെ കരങ്ങളിലേക്ക് എത്തി, ഞങ്ങളുടെ കുറവുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, അങ്ങയുടെ രക്തത്താൽ കഴുകണമേ. എപ്പോഴും താഴ്മയുള്ളവരായി അങ്ങയുടെ സ്നേഹം നിലകൊള്ളുവാൻ, ദൈവരാജ്യം അന്വേഷിക്കുന്നവരായി അങ്ങയുടെ സ്നേഹം നിലകൊള്ളുവാൻ ഞങ്ങൾക്കും കൃപ തരണമേ. ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു, അങ്ങ് ശരണപ്പെടുന്നു. അതിശ്രേഷ്ഠമായ അങ്ങയുടെ വചനങ്ങൾ കർത്താവെ ലോകത്തിലേക്ക് അങ്ങ് സർവമുഖാന്തരം വെളിപ്പെടുന്നതിനായി നന്ദിയോടെ സ്തോത്രം. അന്ത്യനാളുകളിൽ ജനത്തെ എല്ലാം ഒരുക്കിയാട്ടെ കർത്താവെ, എല്ലാവരും ക്രിസ്തുവിലൂടെ ആ പിതാവിൻ്റെ ഭവനത്തിലെത്തുവാൻ കർത്താവെ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിച്ചാട്ടെ. ഈ ജനത്തെ ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഒരു അനുഗ്രഹീതരായി വെളിപ്പെട്ട കർത്താവെ, അനേക മേഖലകളിൽ അങ്ങയുടെ പ്രകാശമായി വെളിപ്പെടുവാൻ ഈ മക്കളെ സഹായിച്ചാട്ടെ കർത്താവ്. ഇവർ കേട്ടത് ഇവരിൽ ഒതുങ്ങാതെ മറ്റുള്ളവരിലേക്ക് വ്യാപരിക്കട്ടെ. അങ്ങനെ ദൈവരാജ്യം ഭൂമി മുഴുവൻ നിറയപ്പെടട്ടെ, ഇവരുടെ ഹൃദയങ്ങൾ നിറയപ്പെടട്ടെ. ഇവരുടെ സകല ആവശ്യങ്ങളുടെ മേലും അങ്ങ് മഞ്ഞും മഴയും അയക്കണമേ. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കുന്നു, ഒരു അനുഗ്രഹീതരായി വെളിപ്പെടട്ടെ. എല്ലാ ആവശ്യങ്ങളും എൻ്റെ ദൈവത്താൽ നടത്തപ്പെടട്ടെ. ദൈവ സമാധാനം ഈ കുഞ്ഞുങ്ങളുടെ നിലവുകളെയും ഇവരുടെ എല്ലാ ഹൃദയമണ്ഡലങ്ങളെയും കാക്കുവാനായിട്ട് ഇടയാകട്ടെ. കൂടിയിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. നന്ദിയോടെ ഞങ്ങൾ അങ്ങ് ഓർക്കുന്നു. എല്ലാ മഹത്വം അങ്ങേക്ക്, യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നമ്മോട് സംസാരിച്ചുവല്ലോ. കർത്താവിൻ്റെ വചനത്തിൽ നടക്കുക ദൈവം അനുവദിക്കുന്നുവെങ്കിൽ അടുത്ത സന്ദേശം നമുക്ക് വീണ്ടും കാണാം. ഗോഡ് വിത്ത് യു. പ്രൈസ് ദി ലോർഡ്.